ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. രണ്ട് ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 6 പ്രതികളുടെയും ശിക്ഷാവിധി അല്പസമയത്തിനകം. വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്കും ഗരീബ് കല്യാൺ യോജനയിലെ ഇൻഷുറൻസ് തുക നൽകണമെന്ന് സുപ്രീംകോടതി. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുസ്ലിസ് ബിനാലെ 6-ാം പതിപ്പിന് ഒരുങ്ങി ഫോർട്ട് കൊച്ചി. ഏഷ്യ കപ്പ് അണ്ടർ 19 ക്രിക്കറ്റിൽ ഇന്ത്യ UAE നേരിടുന്നു. വൈഭവ് സൂര്യവംശിക്ക് സെഞ്ചുറി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങളാണ് നാളത്തെ വോട്ടെണ്ണലിനായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുക. ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ കളക്ടറേറ്റുകളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലും മറ്റ് പോസ്റ്റൽ ബാലറ്റുകൾ അതത് വരണാധികാരികളുടെ ടേബിളുകളിലും എണ്ണും. ഇതിനുശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത്. ഇതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൺട്രോൾ യൂണിറ്റുകൾ സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിലെത്തിക്കും. ഓരോ ബൂത്തും എണ്ണിത്തീരുമ്പോൾ വോട്ട് നില തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് പോർട്ടലിൽ ലഭ്യമാകും. അതേസമയം വോട്ടെണ്ണൽ നടക്കുന്നതിനാൽ എല്ലാ സർക്കാർ ട്രഷറുകളും നാളെ തുറന്ന് പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച് ട്രഷറി ഡയറക്ടർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഫലപ്രഖ്യാപന നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് രേഖകൾ സർക്കാർ ട്രഷറികളുടെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്നതിനാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഈ മാസം 21 മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ടങ്ങളിലുമായി സംസ്ഥാനത്ത് നടന്ന വോട്ടെടുപ്പിൽ 73.69% പോളിംഗ്. ഈ മാസം 9 തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നടന്ന ആദ്യഘട്ടത്തിൽ 70.91% തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഇന്നലെ നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ 76.08% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇരുഘട്ടങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണത്തിനുവേണ്ടി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. റോഡിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പ്രചാരണ ബോർഡുകൾ, ബാനറുകൾ എന്നിവ ഉടൻ നീക്കം ചെയ്യാൻ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുക്കണം. നീക്കം ചെയ്യാത്ത പ്രചാരണ സാമഗ്രികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ ചിലവ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കി അവരുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രക്ഷേപണം ചെയ്യും. മറ്റ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9:30, 10:15, 11:30, ഉച്ചയ്ക്ക് ശേഷം 2:30, 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,75,99,466 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.10% അദ്ദേഹം അറിയിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 6 പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഉള്ളത്. കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. 11-ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസും മുൻ കേരള ഗവർണറുമായ ജസ്റ്റിസ് പി സദാശിവത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മറ്റന്നാൾ സമ്മാനിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊച്ചി മുസ്ലിസ് ബിനാലെ 6-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. 110 ദിവസം നീളുന്ന ബിനാലെ അടുത്ത വർഷം മാർച്ച് 31 സമാപിക്കും. ഇന്ന് 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന വിഖ്യാത നടൻ രജനീകാന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ചലച്ചിത്ര ലോകത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന രജനീകാന്തിന്റെ അതുല്യ സംഭാവനകളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. മണ്ഡലകാലം അവസാനിക്കാൻ 2 ആഴ്ച ബാക്കി നിൽക്കെ ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വർദ്ധിക്കുന്നു. തീർത്ഥാടകരുടെ ക്യൂ ഇന്ന് രാവിലെ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ നീണ്ടു. മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കേന്ദ്രസേന, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ജോർദാനിൽ എത്തുന്ന അദ്ദേഹം അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. December 16 എത്യോപ്യയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദി വിവിധ ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കും. ഏകദിന എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ഒമാനിൽ എത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. ലോക്സഭാ സ്പീക്കർ, ഗവർണർ ഉൾപ്പെടെ നിരവധി പ്രധാന സ്ഥാനങ്ങൾ ശിവരാജ് പാട്ടീൽ വഹിച്ചിട്ടുണ്ട്. ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ ലോക്സഭ അനുശോചിച്ചു. കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്കും ഗരീബ് കല്യാൺ യോജന പ്രകാരം 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകണമെന്ന് സുപ്രീംകോടതി. ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് സ്വകാര്യ പ്രാക്ടീഷണർമാരെ ഒഴിവാക്കിയ ബോംബെ ഹൈക്കോടതി വിധി പരമോന്നത കോടതി റദ്ദാക്കി. കോവിഡ് പ്രതിസന്ധി കാലത്ത് എല്ലാ ഡോക്ടർമാരുടെയും സേവനം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതായി കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരത്ത് ഇനി സിനിമയുടെ മായക്കാഴ്ചകളുടെ ദിനങ്ങൾ. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തലസ്ഥാന നഗരിയിൽ തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ആൻ മേരി ജാസിർ സംവിധാനം ചെയ്ത പാലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഒരു റിപ്പോർട്ട്.
തിരുവനന്തപുരം നഗരത്തിലെ 16 തിയേറ്ററുകളിലായി ഈ മാസം 19 വരെ നടക്കുന്ന മേളയിൽ 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചിലി സംവിധായകൻ പാബ്ലോ ലാറോയാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്കും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിനും സമ്മാനിക്കും. സുവർണ ചകോരം, രജത ചകോരം പുരസ്കാരങ്ങൾക്കായി ഇത്തവണ 14 ചിത്രങ്ങളാണ് മത്സരിക്കുന്നത്. പ്രദർശനങ്ങൾ, ഓപ്പൺ ഫോറം, മീറ്റ് ദി ഡയറക്ടർ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ദുബായിൽ നടക്കുന്ന ഏഷ്യ കപ്പ് U19 ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ UAE മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ UAE ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. വൈഭവ് സൂര്യവംശി സെഞ്ചുറിയും ആരോൺ ജോർജ് അർദ്ധ സെഞ്ചുറിയും നേടി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 30 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ എൻ വാസുവിന്റെ ഉൾപ്പെടെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷകളും നേരത്തെ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇടുക്കി മൂന്നാറിൽ കടുവ ഇറങ്ങി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജമെന്ന് വനം വകുപ്പ്. ഈ ദൃശ്യങ്ങൾ ഉത്തരാഖണ്ഡിലെ രുദ്രാപൂർ മേഖലയിൽ നിന്നുള്ളതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുണ്ടളയ്ക്ക് സമീപമുള്ള റോഡിൽ കടുവയെ നാട്ടുകാർ കണ്ടതായി വാർത്ത പ്രചരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 16 വരെ ഗതാഗത ക്രമീകരണം. ഉള്ളൂർ കേശവദാസപുരം റോഡിൽ സിവറേജ് ലൈനിന്റെ നിർമ്മാണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ഉള്ളൂർ ഭാഗത്ത് നിന്ന് കേശവദാസപുരം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല. ശ്രീകാര്യത്ത് നിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം പട്ടം ഭാഗത്തേക്കും മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം ഭാഗത്തേക്കും പോകുന്ന KSRTC ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് മുറിഞ്ഞപാലം പൊട്ടക്കുഴി പട്ടം വഴി പോകണം. ചെറിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് ചാലക്കുഴി വഴിയും പോകേണ്ടതാണെന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്ന തേജോമയോ ഹോമിലെ അന്തേവാസികൾ കൈകൊണ്ട് നിർമ്മിച്ച ഉയരെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഈ മാസം 15 തിരുവനന്തപുരം പൂജപ്പുര വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. അതിജീവനത്തിന് ഒരു കൈത്താങ് എന്ന നിലയിലാണ് വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 85,176 നിഫ്റ്റി 110 പോയിന്റ് നേട്ടത്തിൽ 25,009 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വൻവർദ്ധന. പവന് 1,400 രൂപ വർദ്ധിച്ച് 97,280 രൂപയും ഗ്രാമിന് 12,160 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 6 പ്രതികളുടെയും ശിക്ഷാവിധി അല്പസമയത്തിനകം. വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്കും ഗരീബ് കല്യാൺ യോജനയിലെ ഇൻഷുറൻസ് തുക നൽകണമെന്ന് സുപ്രീംകോടതി. 30th കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുസ്ലിസ് ബിനാലെ 6th പതിപ്പിനൊരുങ്ങി ഫോർട്ട് കൊച്ചി. ഏഷ്യാകപ്പ് U19 ക്രിക്കറ്റിൽ ഇന്ത്യ UAE നേരിടുന്നു. വൈഭവ് സൂര്യവംശിക്ക് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.